আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। আলহামদুলিল্লাহ ওয়া সালাতু ওয়া সালামু আলা রাসূলিল আমিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন আম্মা বা'দ। প্রিয়মুল্লাহ সহোদরী সহোদরന്മാരെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് അവനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടെന്നപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൻ ഉബയ്യ് ഇബ്നു കഅബ് ഖാല, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ മുൻദിർ, അബാ മുൻദിറെ, അതദരി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം, താങ്കളുടെ പക്കൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? അദ്ദേഹം പറയുകയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലു അലം, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മാത്രമാണ് അറിയുക. ഖാല യാ അബാ മുൻദിർ അതദരി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ മുൻദിർ, താങ്കളുടെ പക്കൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് താങ്കൾക്കറിയുമോ? ഖാല അദ്ദേഹം പറയുകയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ഖാല അദ്ദേഹം പറയുകയാണ്, ഫളറ ബഫീ സദരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിലടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, വല്ലാ, അല്ലാഹു വാന ലിയഹ്നി അക അൽ ഇൽമു അബാ മുൻദിർ, അബാ മുൻദിറെ, അല്ലാഹു താങ്കൾക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ, അദ്ദേഹത്തിന് വേണ്ടി ഇൽമ് ഉണ്ടാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. വഅൻ അബി ദർദിൻ ഖാല, അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം, ഖുൽതു യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അയ്യുമാ ഉൻസില അലൈക ആദം, താങ്കളുടെ പക്കൽ അല്ലാഹു ഇറക്കിയിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തിൽ കുർസി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്, നാമെല്ലാം ആയത്തുൽ കുർസി എന്ന് പേരിട്ട് വിളിക്കുന്ന അള്ളാഹുവിന്റെ കുർസിയുമായി ബന്ധപ്പെട്ടു കാര്യം പറഞ്ഞതുകൊണ്ട് ആയത്തുൽ കുർസി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ ഒരായത്താണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഒരു സഹാബിയോട് ചോദിച്ചപ്പോൾ ആ സഹാബി നൽകിയ മറുപടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും ഈ ആയത്ത് അതിന് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഈ ആയത്ത് ശ്രേഷ്ഠകരമായത്? ലോകത്ത് കടന്നുവന്ന സകല പ്രവാചകന്മാരും മാനവരാശിയുടെ മുമ്പിൽ അവതരിപ്പിച്ച, പറഞ്ഞ, പ്രചരിപ്പിച്ച ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ഒരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആരംഭം കൊണ്ട് തുടക്കം കുറിച്ച് അതെന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം എന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന വിശാലമായ കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സവിസ്തരം പ്രതിപാദിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ആയത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുന്നത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അന്നഹു മുൻഫരിദും ബിൽ ഉലൂഹിയ, ഉലൂഹിയത്തിൽ അവൻ ഏകനാണ്. ഇസ്ലാമിലെ പരമവും പ്രധാനവുമായ അവന്റെ പരിശുദ്ധമായ സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ജീവിതം അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു ഈ ആയത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ, അവൻ എന്നെന്നും ജീവസുറ്റവനാണ്. അൽ ഹയ്യുമാണ്, അൽ ഖയ്യൂമുമാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സർവ്വനിയന്താവും സ്വയം നിലകൊള്ളുന്നവനുമായിട്ടുള്ളവൻ, ഒന്നുകിൽ സർവ്വനിയന്താവ് അല്ലെങ്കിൽ സ്വയം നിലകൊള്ളുന്നവൻ. ആ നിലയിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും സവിശേഷകരമായ നാമം ഇസ്മുല്ലാഹി അഅലം എന്നത് പരിചയപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ് ഈ ആയത്ത് എന്നതും ഈ ആയത്തിന്റെ സവിശേഷതയാണ്. മറ്റൊന്ന് സൂറത്തു ആൽ ഇംറാനിലെ 2-ാമത്തെ ആയത്ത്, മറ്റൊന്ന് സൂറത്തു താഹയിലെ 111-ാമത്തെ ആയത്ത്. ഈ 3 ആയത്തുകളിൽ മാത്രമാണ് ഏറ്റവും അള്ളാഹുവിന്റെ ശ്രേഷ്ഠകരമായ നാമമായ അൽ ഹയ്യു അൽ ഖയ്യൂം എന്നത് രേഖപ്പെടുത്തി അള്ളാഹു പ്രതിപാദിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ഈ ആയത്തിന്റെ സവിശേഷത. തുടർന്ന് എന്തുകൊണ്ടാണ് അള്ളാഹു അവൻ ഏകനാണ്, അവൻ ആരാധനയിൽ ഏകനാണ് എന്ന് പ്രതിപാദിക്കാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം, അവൻ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, സ്വയം നിലകൊള്ളുന്നവനാണ്. അതേപോലെ തന്നെ ലാത്ത് ഉഖുദുഹു സിനത്തുൻ, അവന് ഒരു ഉറക്കം ഒരു മയക്കം അവനെ പിടിപെടുകയില്ല. വല നൗമുൻ, ഉറക്കവും അവനെ പിടിപെടുകയില്ല. അപ്പോൾ ഉറക്കത്തിന്റെ ആരംഭം കുറിക്കുന്ന മയക്കം അതുപോലും പിടിപെടാത്തവൻ. അള്ളാഹു ഒഴികെയുള്ള എല്ലാറ്റിനും അവയുടെ സമ്പൂർണതക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറയുന്നത്. ഉറക്കമില്ലായ്മ ഒരു രോഗമാണ്. ഒരു മനുഷ്യന് ഉറക്കമില്ല എങ്കിൽ അത് അവന്റെ സമ്പൂർണതയുടെ കുറവാണ്, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമാണ്. എന്നാൽ അള്ളാഹുവിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് ഉറക്കമില്ലാത്ത അവസ്ഥ എന്നത്. ഉറക്കമോ മയക്കമോ അവനെ പിടിപെടില്ല. അപ്പോൾ ഈ ദുനിയാവിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ യന്ത്രങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരു മയക്കത്തിലേക്കോ ഉറക്കത്തിലേക്കോ പോയാലുണ്ടാകുന്ന അപകടം എത്ര വലുതാണ്. എന്നാൽ അതിനേക്കാൾ ഈ ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് ഒരു ഉറക്കമോ മയക്കമോ പിടിപെട്ടാൽ സംഭവിക്കുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്നതിന്റെ പേരിൽ ഒരു ഉറക്കമോ ഒരു മയക്കമോ അള്ളാഹുവിനെ പിടിപെടുകയില്ല. ലഹു, അവനുള്ളതാണ്, മാഫിസ് സമാവാതി വല്ലാർ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനുള്ളതാകുന്നു. എന്തെല്ലാമുണ്ടോ അതെല്ലാം അവനുള്ളതാണ്. മിനൽ മലായിക്ക, മലക്കുകൾ, വൽ ജിൻ, വഗൈറു ദാലിക് മിമ്മാലാ നഅലം, നമുക്കറിയുന്നതും അറിയാത്തതുമായ ഈ ആകാശ ലോകത്തുള്ള വസ്തുക്കളെല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം. വമിനൽ മഖ്ലൂഖാതി കുല്ലിഹ അൽ ഹയവാനു മിൻഹ വഗൈറു ഹയവാൻ, ജീവികളായിട്ടുള്ളവ, ജീവികളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നവയും അല്ലാത്തവയുമായിട്ടുള്ളവ. അന്ന സമാവാതി അദീദ, അങ്ങനെ ആകാശമെന്ന് പറയുന്നത് എണ്ണമറ്റതാണ്, ഏഴാകാശങ്ങൾ. അതുപോലെ തന്നെ ഭൂമിയുമെന്ന് അതിലേക്ക് സൂചന നൽകുന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുമുണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഏഴാകാശങ്ങളും അത്ര തന്നെ ഭൂമിയും അവയിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യവർഗവും ജിന്നുവർഗവും മലക്കുകളും നാം കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന ജീവിവർഗങ്ങളും സൂക്ഷ്മമായ വസ്തുക്കളും എല്ലാം അള്ളാഹുവിനുള്ളതാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, മന്ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അരികിൽ അവന്റെ പക്കൽ അവന്റെ അനുമതി കൂടാതെ ശുപാർശ നടത്താൻ ആരുണ്ട്, അല്ലെങ്കിൽ ആർക്കും അത് ലഭ്യമാവുകയില്ല. ആ ഒരു ശുപാർശ, ഉപകാരം കിട്ടാനോ ഉപദ്രവം നീങ്ങാനോ ഉള്ള ഒരു അപേക്ഷക്ക് ഒരു അഭ്യർത്ഥനക്കാണല്ലോ ശഫാഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഒരു ഉപകാരം ലഭിക്കാൻ, ഒരു ഉപദ്രവം നീങ്ങാൻ അള്ളാഹുവിന്റെ പക്കൽ അനുമതി തേടണമെങ്കിൽ അവന്റെ അനുമതിയില്ലാതെ ഒരാൾക്ക് പോലും അവന്റെ അരികിൽ ശുപാർശ നടത്താൻ അർഹതയില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നതാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ സകലതും അള്ളാഹുവിന്റെ പക്കലുള്ളതാണ്. യഅലമു, അവൻ അറിയുന്നു, മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിമ്പിലുള്ളതുമായ കാര്യങ്ങളെ അവൻ അറിയുന്നു, അഥവാ സമ്പൂർണമായ അറിവ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറിവ് പരിമിതമാണ്. ബൈന ഐദിഹിം എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിൽ, ഭാവിയിലുള്ള കാര്യങ്ങൾ. ഒരു മനുഷ്യനും അവന്റെ ഭാവി എന്താകും എന്ന് പറയുക സാധ്യമല്ല. ഖൽഫഹും അൽ മാദി, അവരുടെ കഴിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ മറന്നുപോകാതെ വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. ولا يحيطون بشيء من علمه الا بما شاء, അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് യാതൊന്നും അവർ സൂക്ഷ്മമായി അറിയുകയില്ല, അല്ലെങ്കിൽ വലയം ചെയ്യുകയില്ല. അപ്പോൾ അല്ലാഹു നൽകിയ അറിവിൽ നിന്ന് പരിമിതമായ അറിവുകൾ മാത്രമാണ് മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നത്, യാതൊന്നിനെയും അവന് നേടിയെടുക്കാൻ കഴിയില്ല. ഇല്ല ബിമാശ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അവന്റെ അറിവിൽ നിന്ന്, അവന്റെ ഇൽമിൽ നിന്ന്, അവൻ ഉദ്ദേശത്തിനെ പറ്റിയല്ലാതെ അവൻ അറിവ് നൽകിയിട്ടും ഇല്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 85-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, അറിവിൽ നിന്ന് വളരെ പരിമിതമായത് മാത്രമാണ് അവൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ശറഇയായ വിധികൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാവുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ. അവയെ സംബന്ധിച്ച് എന്താണോ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നത് അവ മാത്രമാണ് നമുക്കറിയുന്നത്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ അറിയിച്ചു തരാത്തിടത്തോളം കാലം നമുക്ക് അവയെപ്പറ്റി അറിയുകയുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അറിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അറിവ് മാത്രമാണ് അവൻ നൽകിയിട്ടുള്ളത്. വസിഅ കുർസിയുഹു, അവന്റെ കുർസി വിശാലമാണ്. ഖാല ഇബ്നു അബ്ബാസ് ഇന്നഹു മൗളഉ ഖദമയില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ഇരു കാൽപാദങ്ങളും വെക്കുന്ന ഇടത്തിനാണ് കുർസി എന്ന് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരണമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുർസി? അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന ഇടമാണ്. ആ കുർസിയു തന്നെ വിശാലമാണ്. എത്രമാത്രം വിശാലമാണ്? വസിഅ കുർസിയുഹു സമാവാതി വല്ല, ആകാശ ഭൂമികളേക്കാൾ വിശാലമാണ് അവന്റെ കുർസി, അഥവാ അവന്റെ കാൽപാദം വെക്കുന്ന ഇടം. അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിശദീകരണമായി ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം, അൽ അർശു അക്ബറു മിനൽ കുർസി, അർശ് എന്ന് പറയുന്നത് കുർസിനേക്കാൾ വലുത്. വലുതാണ്. അതെത്രമാത്രമെന്ന് ചോദിച്ചാൽ വിജനമായ ഒരു മരുഭൂമിയിൽ, പരന്നു കിടക്കുന്ന അറ്റമില്ലാത്ത ഒരു മരുഭൂമിയിൽ ഒരു വളയം വെച്ചാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെയാണ് കുർസി, അതുപോലെയാണ് ഏഴ് ആകാശങ്ങളും ഭൂമിയും എന്ന് പറയുന്നത്. കുർസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏഴ് ആകാശങ്ങളും അതുപോലെയുള്ള ഭൂമിയും എന്ന് പറയുന്നത് വിശാലമായ മരുഭൂമിയിൽ ഒരു വളയം വെച്ചാൽ എത്ര വലുപ്പമുണ്ടാകുമോ അത്രമാത്രം ചെറുതാണ് കുർസിയുമായി ആകാശ ലോകങ്ങളുടെ വലുപ്പം എന്ന് പറയുന്നത്. ഇനിയോ അർശ് എന്ന് പറയുന്നത് അലൽ കുർസി, കുർസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അർശിന്റെ വിശാലത എന്ന് പറയുന്നത് ഈ വളയം വെക്കപ്പെട്ടിട്ടുള്ള മരുഭൂമി എത്ര വിശാലമാണോ അത്ര വിശാലമാണ് അർശ് എന്ന് പറയുന്നത്. അപ്പോൾ കുർസി എന്ന് പറയുന്നത് ആകാശ ലോകങ്ങൾ കുർസിയെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അതൊരു വളയത്തിന് സമാനമാണ്. എന്നാൽ കുർസി എന്ന് പറയുന്നത് അർശുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ മരുഭൂമിയിൽ വെച്ചിട്ടുള്ള ഒരു വളയത്തിന് സമാനമാണ്. അപ്പോൾ അത് എത്ര അന്തരമുണ്ടോ അവ തമ്മിൽ, അതിനേക്കാൾ അതിനെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു. ആ അവന്റെ വിശാലമാണ് അവന്റെ കുർസി, അതിനെ മുഴുവൻ അവൻ അടക്കി ഭരിക്കുന്നു. വസഅ കുർസിയുഹു, അവന്റെ കുർസി വിശാലമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമ, അവയുടെ സംരക്ഷണം, ആകാശഭൂമികളുടെ സംരക്ഷണം. ലാ യഫ്ഖുലു ഹിഫ്ളസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭാരമാകുന്നില്ല. വഹുവ, അവൻ അൽഅലി അൽഅദീം, അവൻ അലിയാണ്. അന്നഹു ഫൗഖ കുല്ലി ശൈഇൻ, അവൻ എല്ലാത്തിനും മീതയുള്ളവനാണ്. ബിദാതിഹി, അവന്റെ സത്ത കൊണ്ട്. ലൈസ ഫൗഖിഹി ശൈഉൻ, അവന്റെ മുകളിലായി ആരുമില്ല. അൽഅദീം, മഹത്തായിട്ടുള്ളവനാണ്. അപ്പോൾ അള്ളാഹു അലിയാണ്, അള്ളാഹു അദീമാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ആയത്തിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നു. ഇനി ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഞ്ചു അള്ളാഹുവിന്റെ ഇസ്മുകളുണ്ട്. അസ്മാഉല്ലാഹി ഖംസ, അള്ളാഹുവിന്റെ അഞ്ചു നാമങ്ങൾ ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ ആയത്തിന്റെ സവിശേഷത. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഒട്ടനവധി സിഫാത്തുകളും ഈ ആയത്തിലൂടെ അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. അള്ളാഹു എന്ന ഒന്നാമത്തെ അവന്റെ അടിസ്ഥാനപരമായ നാമം, അൽ ഹയ് അസ്ലിയായ നാമം, അൽ ഹയ്യു എന്ന രണ്ടാമത്തെ നാമം, അൽ ഖയ്യൂം എന്ന മൂന്നാമത്തെ നാമം, അൽ അലി അൽ അദീം, എങ്ങനെ അഞ്ചു നാമങ്ങൾ അള്ളാഹു ഈ ആയത്തിലൂടെ പ്രതിപാദിക്കുന്നു. ഈ അഞ്ചു നാമങ്ങളിൽ നിന്നും അവന്റെ സിഫത്തുകളെയും വേർതിരിച്ചു മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി സിഫത്തുകൾ അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. അതിൽപ്പെട്ടതാണ് ഇൻഫിറാദുഹു ബിൽ ഉലൂഹിയ, അവൻ ഉലൂഹിയത്തിൽ ഏകനാണ് എന്ന അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന ഒരു വാചകത്തിലൂടെ, ഒരു വചനത്തിലൂടെ അവൻ അവന്റെ ഉലൂഹിയത്തിൽ ഏകനാണ്. അവന് സിനത്തില്ല, അവന് ഉറക്കമില്ല എന്നത് ഉറക്കമോ മയക്കമോ ഇല്ല എന്ന ഒരു സിഫത്ത് അല്ലാഹു ഇതിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ലഹു മാഫിസ് സമാവാത്ത്, ആകാശങ്ങളിലുള്ളത് അവനുള്ളതാണ് എന്നതുകൊണ്ട് അവന്റെ പൂർണ്ണ ആധിപത്യം. അതേപോലെ തന്നെ ഭൂമിയിലുള്ളത് അവന്റേതാണ് എന്ന് പറയുമ്പോൾ അവന്റെ പൂർണ്ണ ആധിപത്യം. അവന്റെ അരികിൽ ശുപാർശ നടത്താൻ ആരുണ്ട് എന്ന ചോദ്യത്തിലൂടെ ഖുവ്വത്തു സുൽത്താനി വകമാലിഹി, അവന്റെ ആധിപത്യത്തിന്റെ പൂർണ്ണത, അവന്റെ അധികാര പരിധിയുടെ ശക്തി, അതിനെ എല്ലാം അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതേപോലെ തന്നെ ഇന്ദഹു, അവന്റെ പക്കൽ എന്ന് പറയുന്ന ഒരു സിഫത്ത്, ഇസ്ബാത്തുൽ ഇന്ദിയ, അവന്റെ പക്കലാണുള്ളത്, അവന്റെ അരികിലാണുള്ളത് എന്ന സിഫത്തിനെ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. അതേപോലെ തന്നെ ഇന്ദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ ഇദ്ന് എന്ന് പറയുന്ന സിഫത്ത്, ഇസ്ബാത്തുൽ ഇദ്ന്, അവന്റെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ അവന്റെ അരികിൽ ശുപാർശ ചെയ്യാൻ പറ്റുകയുള്ളൂ, അപ്പോൾ അനുമതി എന്ന ഒരു സിഫത്ത് അല്ലാഹുവിനുണ്ട്. അതേപോലെ തന്നെ മന്ദല്ലദി യശ്ഫഉ ഇന്ദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദിഹിം, അവരുടെ മുമ്പിലുള്ളത് അവൻ അറിയുന്നു എന്നതിലൂടെ ഉമൂമു ഇൽമിഹി, അവന്റെ അറിവിന്റെ പരിപൂർണതയെ, മൊത്തത്തിലുള്ള അവന്റെ അറിവിനെ ഓർമ്മപ്പെടുത്തുന്നു. യഅലമു മാ ബൈന ഐദിഹിം, അവരുടെ മുമ്പിലുള്ളത്, വമാ ഖൽഫഹും, അവരുടെ പിമ്പിലുള്ളത്, അഥവാ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഒന്നും അന്നഹു ലയൻസ മാമല്ല, കഴിഞ്ഞുപോയതൊന്നും അവൻ മറന്നുപോകാതെ. അതേപോലെ തന്നെ അവരുടെ മുമ്പിൽ അന്നഹു ലയജ്ഹലുമായസ്തഖ്ബിൽ, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവന് അറിവില്ലാതെ പോകുന്ന ഒരു സാഹചര്യമില്ലാത്ത നിലയിൽ എല്ലാം അറിയുന്നവനാണവൻ. അതേപോലെ തന്നെ ലായുഹീതൂന, അവനെ വലയം ചെയ്യുകയില്ല അല്ലെങ്കിൽ സൂക്ഷ്മമായി അറിയുകയില്ല എന്നതിലൂടെ കമാലു ആഗമത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ പൂർണ്ണത ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ കുർസി എന്ന എന്ന അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന അള്ളാഹുവിന്റെ ഒരു കുർസിയെ സംബന്ധിച്ച് അവിടെ പരിചയപ്പെടുത്തുന്നു, അതിനെ സ്ഥിരപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആ കുർസിന്റെ വിശാലത, വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർ, അവന്റെ ആ കുർസി എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാൾ വിശാലമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വവും അതിന്റെ കഴിവും അതിന്റെ ശക്തിയുമെല്ലാം അവൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ചില സിഫത്തുകൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ വലാ യഊദുഹു ഹിഫ്ളുഹുമ, അവന്റെ പരിപൂർണതയുടെ കമാലു ഇൽമിഹി വറഹ്മത്തിഹി വഹിഫ്, അതിന്റെ പൂർണ്ണതയുടെയും അതിന്റെ സൂക്ഷ്മതയുടെയും അവന്റെ കാരുണ്യത്തിന്റെയും എല്ലാം പൂർണ്ണത അതിലൂടെ അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. വഹു അൽ അലി, അവൻ അലിയാണ് എന്നതിലൂടെ അവന്റെ ഉന്നതിയെ, ഔന്നിത്യത്തെ അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ഉന്നതിയിലാണ് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെന്നുമുള്ള സ്ഥായിയായ അവന്റെ ആ ഒരു സിഫത്തിനെ സംബന്ധിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒട്ടനവധി അവന്റെ അസ്മാകളും അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന സിഫത്തുകളും അതിനു പുറമെയുള്ള ഒട്ടനവധി സിഫത്തുകളും കൊണ്ട് സമ്പൂർണമായ ഒരായത്ത്, ആ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം? അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഉറക്കമില്ലാത്തവനാണ്, അവൻ മയക്കമില്ലാത്തവനാണ്, അവന്റെ ആധിപത്യം സമ്പൂർണമാണ്. അവന്റെ കുർസി എന്ന് പറയുന്നത് തന്നെ ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അതേപോലെ തന്നെ അതിന്റെ സംരക്ഷണം അവനെ സംബന്ധിച്ചിടത്തോളം ഭാരമാക്കുന്നില്ല. അവൻ ഔന്നിത്യമുള്ളവനാണ്, അവൻ മഹത്വമുള്ളവനാണ് തുടങ്ങിയ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, വെളിച്ചം വിശലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരായത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകുകയും ചെയ്യേണ്ട ഒരായത്താണ്. അൻ അബി ഉമാമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ആയത്തൽ കുർസി ഫി ദുബരി കുല്ലി സലാത്തിൻ മക്തൂബ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഓരോ ഫർളാക്കപ്പെട്ട നമസ്കാര ശേഷവും ഈ ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ മറ്റൊന്നും അവനെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് തടയുകയില്ല എന്ന് തുബ്രാനി ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സമ്പൂർണത വിളിച്ചോതുന്ന ആയത്തുൽ കുർസി അർത്ഥമറിഞ്ഞ് മനസ്സിൽ തട്ടി അതിന്റെ ഓരോ പദങ്ങളെ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ഓതുകയും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ സ്വർഗപ്രവേശനത്തിന് അത് കാരണമാക്കി തീർക്കും, മരണമല്ലാതെ അതിന് തടസ്സമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള ഓർമ്മപ്പെടുത്തി, ഫൈദാ ഹാഫള അലാ മാ വജബല്ലാഹു അലൈ, അല്ലാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവൻ സൂക്ഷിക്കുകയും, വതറക മാ ഹറമ അല്ലാഹു അലൈ, അല്ലാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുകയും ചെയ്താൽ അതെല്ലാം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. ഇദാ ഖറഅഹ ബഅദ കുല്ലി സലാത്തിൻ, അവൻ ഓരോ നമസ്കാര ശേഷവും ഇത് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, മറ്റു ആരാധനാക്രമങ്ങൾ കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് വഴി ആകുന്നത് പോലെ, അവന് വഴി കിട്ടുന്നത് പോലെ ആയത്തുൽ കുർസിയിന്റെ പാരായണവും അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഈ ആയത്തുൽ കുർസി എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി സൂക്ഷിക്കാനുള്ള വസ്തുവല്ല, ചുമരുകളിലോ അതേപോലെ തന്നെ ഫലകങ്ങളിലോ എഴുതി പിടിപ്പിച്ച് തൂക്കിയിടുവാനുള്ളതല്ല, വാഹനത്തിൽ അലങ്കാരമായി വെക്കുവാനുള്ളതല്ല, അത് ഇടനെഞ്ചിലെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണ്. അതിന്റെ വെളിച്ചവും അതിന്റെ തെളിച്ചവും ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക രംഗത്തും നമ്മുടെ ഇടപാടുകളുടെ രംഗത്തും നമ്മുടെ വ്യവഹാരങ്ങളുടെ രംഗത്തും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലും എല്ലാം തെളിഞ്ഞു നിൽക്കേണ്ട, വെളിച്ചമായി നിൽക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അവനെല്ലാം അറിയുന്നുണ്ട്, അവനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവന്റെ അറിവിലും അവന്റെ കഴിവിലും പെട്ട ഒരു കാര്യവും ഇല്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് അവനെ മറച്ചുകൊണ്ട് അവന്റെ അറിവിൽപ്പെടാതെ ഒരു കാര്യവും നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല എന്ന ബോധം മനുഷ്യനെ നയിക്കുന്നിടത്തോളം കാലം അവന് തെറ്റു ചെയ്യാൻ അവന് കഴിയില്ല. അത് അഞ്ചു നേരം അവൻ ആവർത്തിച്ച് അവന്റെ മനസ്സിനെ പഠിപ്പിക്കുക വഴി സൂക്ഷ്മമായ ഒരു ജീവിതം നയിക്കാൻ കാരണമായിത്തീരുകയും അത് നാളെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായിത്തീരുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിലും ഈ ആയത്തുൽ കുർസിയെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഇങ്ങനെ അഞ്ചു നേരത്തെ നമസ്കാര ശേഷവും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിലും അതേപോലെ തന്നെ മന്ത്രങ്ങളുടെ കൂട്ടത്തിലും ഒക്കെ ആയത്തുൽ കുർസിയെ സ്ഥാനം പിടിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് ആ ആയത്തിന്റെ മഹാത്മ്യവും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഉള്ളടക്കങ്ങളും അതിന്റെ സാരാംശങ്ങളും ശരിയാവിധം ഗ്രഹിച്ചുകൊണ്ട് അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിതത്തിന് വെളിച്ചവും തെളിച്ചവുമാകുന്ന രൂപത്തിൽ നാളെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് കാരണമായിത്തീരുന്ന ഒരു കാര്യമെന്ന നിലയിൽ അതിനെ നാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ.